ഭാഗം 77 പേജ് 177. പൂർണ്ണചന്ദ്രൻ ഉദിക്കുമ്പോൾ കുഞ്ഞിമാധുവോ ചന്ദ്രൻ ഉദിക്കുന്നു കണ്ട, കാണുന്നുണ്ട്. കടലിപ്പോ ആകെ കടന്ന് ഇളകി മറിയുന്നുണ്ടാവും അല്ലേ? ഉണ്ടാവും. പിന്നെന്താ ഇവിടെ ഒരനക്കം ഇല്ലാത്തേ? ഞാനും ഓർത്തു. ചന്ദ്രനെ കണ്ടാൽ മതിയല്ലോ വെള്ളത്തിന് താളം തെറ്റാൻ, വെള്ളം കിടന്ന് പൊന്താൻ. കുഞ്ഞിമാധുവോ കടലാണാ പെണ്ണാ? പെണ്ണ്. അത് നിനക്കെങ്ങനെയാ അറിയാം? ആണുങ്ങൾ ഉദിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറില്ലേ ഇതേമാതിരിയുള്ള ഇളക്കം? എനിക്കുണ്ടായിട്ടില്ല, കാർത്യായനി പറഞ്ഞു. എനിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ കുഞ്ഞിമാധു. എനിക്ക് അവറ്റേരെ ചൂര് പിടിക്കില്ല, ദേവകി പറഞ്ഞു. എനിക്ക് അവറ്റേരെ രോമവും പിടിക്കില്ല, കാർത്യായനി പറഞ്ഞു. സഖികൾ മൂക്ക് ചുളിച്ചു കാട്ടി. നോണ, കുഞ്ഞിമാധു പറഞ്ഞു. കുഞ്ഞിമാധുവിനറിയാം കുഞ്ഞിമാധുവും ഒരു കടലാണ്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചാൽ അവൾ കിടന്നളകി മറിയാൻ തുടങ്ങും. പിടികിട്ടാ ദൂരത്ത് ഉദിച്ചുയർന്നു നിൽക്കുന്നവനെ ആഴത്തിലേക്ക് വലിച്ചു താഴ്ത്താൻ ഉടലി കിടന്നു പൊന്തു. അധികം കിടന്ന് പൊന്തണ്ടടി, നിലക്ക് നിൽക്ക്. എത്ര കാലായി അമ്മമാര് പറയാൻ തുടങ്ങിയിട്ട്, എങ്ങനെ നിലക്ക് നിൽക്കും? ആഴത്തിൽ നിന്നുള്ള വരവാണത്. പവിഴപ്പുറ്റുകളും ജലസസ്യങ്ങളും തിമിംഗലങ്ങളും കൊമ്പൻ സ്രാവുകളും കടൽപുല്ലുകളും പായലുമൊക്കെ അടിയോടെ ഇളക്കിപ്പറിച്ചെടുത്തുള്ള വരവാണ്. ഒരു പെണ്ണും നിലക്ക് നിന്നിട്ടില്ല, അങ്ങനെയൊക്കെ ഭാവിക്കും. പക്ഷെ ഉള്ളിൽ കിടന്ന് ആകെ ഇളകി മറിയുന്നുണ്ടാവും. കുഞ്ഞിമാധുവിന് തലയ്ക്ക് ഓളം ഇളകിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് മാത്രമാണ് ഓളം? ഉടലാകെ കിടന്ന് ഓളം വെട്ടുകയല്ലേ? ജലരൂപിണിയായി പൊങ്ങി വരികയില്ലേ കുഞ്ഞിമാധു? നിലാവ് പിടിച്ച സിരകൾ, നിലാവ് പിടിച്ച ഉദരം, നിലാവിനെ തടവിലാക്കിയ അടിവയറ്. കുഞ്ഞിമാധു നുണ പറയുന്നത് എന്തിന്? ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഓളം. എങ്ങനെ അടങ്ങും? ഉടൽമിനിപ്പ് മാഞ്ഞിട്ടില്ല, മുലകൾ ഉടഞ്ഞിട്ടില്ല, കൂമ്പാള വയറ് തടിച്ചിട്ടില്ല, അരക്കെട്ട് ഉലഞ്ഞിട്ടില്ല, തുടകളുടെ ഇറുക്കം പോയിട്ടില്ല. എത്താക്കൊമ്പത്ത് ചന്ദ്രൻ ഉദിക്കുന്നിടത്തോളം കാലം അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. സഖികൾ എന്തിന് കള്ളം പറയുന്നു? ഓരോ പെണ്ണും ഒരു കടലാണ്. ചന്ദ്രൻ എന്നും എത്താക്കൊമ്പത്തായിരിക്കുന്ന ഒരു കടൽ. അതുകൊണ്ട് തന്നെ ഇളക്കം നിലക്കില്ല. അമ്മയ്ക്കറിയാം, അമ്മമ്മയ്ക്കറിയാം, അമ്മമ്മയുടെ അമ്മയ്ക്കറിയാം, അവരുടെ അമ്മയ്ക്കറിയാം. കുഞ്ഞിമാധു കള്ളക്കണ്ണിട്ട് സഖികളെ നോക്കി. തലയും കൊമ്പിട്ടിരിക്കുകയാണ് രണ്ടാളും. മാനത്തെ ചന്ദ്രനെ നോക്കുന്നില്ല. വെള്ളത്തിലെ ചന്ദ്രനിൽ നിന്ന് കണ്ണെടുക്കുന്നുമില്ല കള്ളികൾ. വേലിയേറ്റം കാത്ത് കുറേ നേരമായി അവർ ഈ മൺതട്ടിയിലിരിക്കുന്നു. കർക്കിടകത്തിലെ വെളുത്ത വാവാണ്. വെളുത്ത പക്ഷം മുഴുവനും ചന്ദ്രനെ കാണാതെയാണ് കടന്നുപോയത്. വാവിൻ്റെ അന്നും അങ്ങനെ തന്നെയാവുമെന്ന് കരുതി. സന്ധ്യയ്ക്ക് പൊടുന്നനെ ഒരു നക്ഷത്രം ഉദിച്ചു കണ്ടു. നോക്കിയിരിക്കെ തേച്ചു മിനുക്കിയ ഓട്ടുകിണ്ണം പോലെ കാടിൻ്റെ നെറുകയിൽ നിലാവ് ഉദിച്ചുയർന്നു. പ്രണയാതുരമായ തിടുക്കത്തോടെ വെള്ളത്തിൻ്റെ ഉടൽ ചുഴികളിൽ നിലാവ് അമർത്തി അമർത്തി ചുംബിക്കാൻ തുടങ്ങി. ധൃതി പൂണ്ട വിരലുകൾ പോലെ ചന്ദ്രകിരണങ്ങൾ ഉടൽ മുഴുവനും ഇഴഞ്ഞു നടന്നു. തൊട്ട ഇടങ്ങളിലൊക്കെ വെട്ടിത്തിളങ്ങി വെള്ളം. പുളകമടക്കാനാവാതെ ആകെ കിടന്നോളം തല്ലാനും തുടങ്ങി. അവളുടെ നാഭിയിൽ അമർന്നു കിടക്കുന്ന പൂർണ്ണചന്ദ്രൻ ഓരോ ഇടക്കത്തിലും നൂറായി നുറുങ്ങി. കുഞ്ഞിമാധുവിൻ്റെ ഉള്ളുലഞ്ഞു. നുറുങ്ങണം, നൂറല്ല, ആയിരം ആയിരം നുറുങ്ങണം. കിടപ്പളങ്ങുമ്പോൾ അനുപമ സുന്ദരനായി അവളുടെ നാഭിയിൽ മുഖം ചേർത്ത് ഉടലോളങ്ങളുടെ തൊട്ടിലിൽ ആടി ആടി ഉറങ്ങട്ടെ. കുഞ്ഞിമാധുവും സഖികളും എത്ര നേരം കാത്തിരുന്നിട്ടും വേലിയേറ്റമുണ്ടായില്ല. നേർത്തൊരു മൂടുപടം പോലെ കനം കുറഞ്ഞ ജലപാളി മണ്ണിനെ മൂടിക്കിടന്നു. ഒന്ന് നല്ലോണം കാതോർത്ത് നോക്കിയടി, കുഞ്ഞിമാധു പറഞ്ഞു. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാ? എത്ര ദിവസമായി കാതോർക്കൽ തുടങ്ങിയിട്ട്? വലിയ കാര്യമുണ്ടായ, കാർത്യായനി പെറുപെറുത്തു. ഞങ്ങൾ പറഞ്ഞാ നിനക്ക് വിശ്വാസാവില്ല. എന്നാ പിന്നെ നിനക്കെങ്ങനെ അങ്ങോട്ട് കാതോർത്തൂടെ കുഞ്ഞിമാധുവോ? ദേവകിയും ചുണ്ടിന് താഴെ പെറുപെറുത്തു. എങ്കിലും സഖിമാർ കാതു കൂർപ്പിച്ചിരുന്നു. കേൾക്കുന്നുണ്ടോ വെള്ളം പൊന്തി വന്ന് അവർ ഇരിക്കുന്ന മൺതണ്ടിന്മേൽ തട്ടുന്ന ശബ്ദം? ഗുളുഗുളുഗുളു പൊന്തി വരുന്നുണ്ടോ വെള്ളം? മുട്ടോളം, അരയോളം, മുലയോളം, തോളോളം മൺതിണ്ട് മുങ്ങുന്നുണ്ടോ? കുഞ്ഞിമാധു മുങ്ങുന്നുണ്ടോ? സഖികളും മുങ്ങി മറിയുന്നുണ്ടോ? അതല്ലേ പതിവ്. വെള്ളം കാതിൽ വന്ന് മുട്ടി മെല്ലെ മേലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ മൂന്നാളും തോളോട് തോള് ബലമായി കെട്ടിപ്പിടിച്ചിരിക്കും. താറ് നല്ലോണം മുറുക്കിക്കുത്തിയിട്ടില്ലേ കുഞ്ഞിമാധുവോ? വെള്ളിയരഞ്ഞാണം പോലെ വെള്ളം അരക്കെട്ടിൽ ചുറ്റിപ്പിടിക്കുമ്പോൾ ദേവകിക്ക് തോന്നിയാസം പറയാൻ തോന്നും. കാർത്യായനിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് നല്ലത് കേൾക്കുകയും ചെയ്യും. പോടി അസത്തെ, കുരുത്തക്കേട് പറയാതെ. മാവിൻ്റെന്നും ഏറ്റമുണ്ടാവുന്നില്ലെങ്കിൽ എന്തോ ആപത്താ ഓർത്തു. ജീവിതത്തിൽ ഇന്നോളം ഇങ്ങനെയുണ്ടായിട്ടില്ല. ഏറ്റം, ഇറക്കം എന്നിങ്ങനെ കൃത്യമായി തിരിച്ചു മുറുക്കി വെച്ചിരിക്കുകയാണ് ജീവിതത്തിൽ ചാവി. അതിന് മാറ്റമുണ്ടായിട്ടില്ല. അതാത് നേരത്തും കാലത്തും അതാത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരേറ്റത്തിന് ഒരിറക്കുണ്ട്. അതായിരുന്നു വിശ്വാസ പ്രമാണം. അതിന്മേൽ മുറുകെ പിടിച്ചാണ് ജീവിച്ചത്. ചതി പറ്റിയിട്ടില്ല. കുഞ്ഞിമാധു മാനത്തെ ചന്ദ്രനെ നോക്കി. കാൽ കീഴെ ഇത്തിരി വെള്ളത്തിൽ വീണുകിടന്നു നിഴലിനെയും നോക്കി. അവൾ മൺഭിത്തിയിൽ നിന്ന് ഊർന്നിറങ്ങി. കാലിൻ്റെ നെരിയാണി മുങ്ങാനുള്ള വെള്ളമേ ഉള്ളൂ. കുഞ്ഞിമാധു അതിലൂടെ നടന്നു. എങ്ങടാ കുഞ്ഞിമാധുവോ? സഖികൾ വിളിച്ചു ചോദിച്ചു. കുഞ്ഞിമാധു തിരിഞ്ഞു നോക്കിയില്ല. അല്പനേരം സംശയിച്ചിരുന്നിട്ട് അവരും കുഞ്ഞിമാധുവിനെ പിന്തുടർന്നു. ആകാശം തെളിഞ്ഞിരുന്നു. ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിന്നു. അസാധാരണമായ തിളക്കത്തോടെ തണുത്ത ചെറിയ കാറ്റ് വീശുന്നുണ്ട്. ഇടയ്ക്ക് ഏതോ പക്ഷിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പിന്നെ പല താളത്തിൽ അവരുടെ കാലടികൾ വെള്ളത്തിൽ പതിയുന്ന ഒച്ചയും. എങ്ങോട്ടാ എന്നൊന്നും പറയാതെ കുഞ്ഞിമാധു നടത്തം തന്നെയാണ്. ആരോ അവളെ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ ഉള്ളിലേക്ക് പോകുന്തോറും കാർത്യായനിക്കും ദേവകിക്കും പേടിയാവാൻ തുടങ്ങി. വല്ല കുണ്ടിലോ കുഴിയിലോ ചെളിയിലോ ചെന്ന് ചാടുമോ? മുമ്പൊക്കെയാണെങ്കിൽ ചെളി എവിടെയാണ്, കുഴി എവിടെയാണ് എന്നൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. ഇപ്പോഴതല്ല സ്ഥിതി. ഭൂമിയുടെ പ്രകൃതം മാറി. നാട് പരിചയമില്ലാത്തവരെ പോലെ അവർ തപ്പിത്തടഞ്ഞാണ് നടത്തം. കുഞ്ഞിമാധുവോ? ചെങ്ങാതിച്ചികൾ വിളിച്ചു നോക്കി. അവൾ അവരെക്കാളും ഏറെ മുന്നിലാണ് നടക്കുന്നത്. ഒപ്പം നടന്നെത്താൻ അവർ പാടുപെടുന്നുണ്ടായിരുന്നു. കണ്ണും കടപ്പേം ഇല്ലാന്നും പറയണുണ്ട്. വെടികൊണ്ട പന്നിയുടെ പോലെ പായണമുണ്ട്. എന്താത് കാർത്യായനെ? ദേവകി ചോദിച്ചു. നീ മിണ്ടാണ്ട് വന്നേ. അവൾ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്തുദ്ദേശിക്കാനാ കാർത്യായനെ ഈ പാതിരക്കി? അതിന് കാർത്യായനി ഉത്തരം പറഞ്ഞില്ല. വയലും വരമ്പും ചെളിയും ചവിട്ടിക്കയറി ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് കുഞ്ഞിമാധവിൻ്റെ നടത്തം നിലച്ചു. കണ്ണെത്താ ദൂരത്തോളം പരന്നു നിറഞ്ഞ് തുളുമ്പിക്കിടന്നിരുന്ന ഒരു വൻ ജലരാശി ഇപ്പോൾ മണ്ണിട്ട് നികത്തിയ വിജനഭൂമിയാണ്. കെട്ടിപ്പൊക്കിയ കരിങ്കൽ ഭിത്തിയുടെ മുന്നിലെത്തുന്നതോടെ കാഴ്ച മുറിയുന്നു. കാടും വെള്ളവും മരങ്ങളും ആകാശത്തിൻ്റെ പകുതിയും നിലാവിൻ്റെ പകുതിയും നക്ഷത്രങ്ങളിലെ പകുതിയും കാഴ്ചയിൽ നിന്ന് അറുത്തുമാറ്റപ്പെടുന്നു. ശ്വാസം മുട്ടിമരിച്ച തണ്ണീർത്തടങ്ങളുടെയും കണ്ടൽക്കാടുകളുടെയും ആ ശ്മശാനത്തിലൂടെ നടക്കുമ്പോൾ കുഞ്ഞിമാധുവിൻ്റെ മുതുക് കൂനിപ്പോകുന്നുവെന്നും കാലുകൾ ഇടറുന്നുവെന്നും ചങ്ങാതിച്ചികൾക്ക് തോന്നി. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ ഭൂമിയുടെ ഒത്ത നടുവിലെത്തിയപ്പോൾ കുഞ്ഞിമാധു തിരിഞ്ഞു നോക്കി. ഒരു കരച്ചിൽ കേൾക്കണുണ്ടായി? അവൾ ചോദിച്ചു. സഖികൾ കാതോർത്തു. അവരൊന്നും കേട്ടില്ല. ഞാൻ കേൾക്കുണ്ടല്ലോ. കുഞ്ഞിമാധു വേഗം വേഗം നടക്കാൻ തുടങ്ങി. അല്ല, ഓടി. നിലാവും അവളോടൊപ്പം ഓടിക്കൊണ്ടിരുന്നു. ഒപ്പമെത്താൻ സഖികൾ പാടുപെട്ടു. ഗണേശ സുബ്രഹ്മണ്യം കൊടുത്ത ഭൂമിയുടെ അങ്ങേ അതിര് വരെ കുഞ്ഞിമാധു ഓടി. അവിടെ നിന്നാണ് നിലവിളി. കരിങ്കൽ കെട്ടിന് താഴെ വേലിയേറ്റമാണ്. യുദ്ധക്കളം പോലെ വെള്ളം ഇളകി മറിയുന്നു. മുന്നോട്ട് കടക്കാൻ വഴി കാണാതെ വെള്ളം കിടന്ന് പ്രാണൻ തല്ലുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. പഴുതടച്ചാണ് കുമാരൻ കരിങ്കൽ ഭിത്തി കെട്ടിയത്. ഒരു തുള്ളി വെള്ളം ഇപ്പുറത്തേക്ക് കടക്കില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് അതിനകത്ത് മണ്ണിട്ടുറപ്പിച്ചത്. പൂർണചന്ദ്രനെയും കയ്യിൽ പിടിച്ച് കുഞ്ഞിമാധു വന്ന് നിൽക്കുന്നത് കണ്ട് വെള്ളം ആഴങ്ങളിൽ നിന്ന് കുതിച്ചു പൊന്തി. കരിങ്കൽ ഭിത്തിയിൽ തല തല്ലി വീണു. കുഞ്ഞിമാധു തളർന്നു. ദേഹം കുഴഞ്ഞു അവൾ നിലത്തേക്കിരുന്നു. ഞാനിനി എന്തിനാ ജീവിക്കണേൻ്റെ തമ്പുരാനെ? കുഞ്ഞിമാധു നിലവിളിച്ചു. സഖികൾ പകച്ചു നിന്നു. എന്തേ കുഞ്ഞിമാധു, എന്തിനാ നീ കരയണേ? കുഞ്ഞിമാധുവിൻ്റെ തുറിച്ച കണ്ണിനു മുന്നിലൂടെ കാഴ്ചകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. വറ്റി വരണ്ട നിലങ്ങൾ, ഉണങ്ങിക്കരിഞ്ഞ മരങ്ങൾ, വീണ്ടുപൊട്ടിയ ഭൂമി, ശൂന്യമായ കിണറുകൾ, ദാഹിച്ചു വലയുന്ന നാൽക്കാലികൾ, ചത്തുവീഴുന്ന പറവകൾ, വിശന്നു നിലവിളിക്കുന്ന കുഞ്ഞുങ്ങൾ, മരിക്കാറ്റ്, നിരന്തരം വീശുന്ന മരിക്കാറ്റ്, അത് അടിച്ചു പറത്തിക്കൊണ്ടുവന്ന ചുട്ടുപഴുത്ത മണൽ വീണ് മൂടിപ്പോകുന്ന ആദി, പൊള്ളുന്ന പാറകൾ, കൂർത്ത മുൾച്ചെടികൾ, കൊടും ചൂട്, കൊടും ശൈത്യം, മരുഭൂമിയുടെ വിജനതയിൽ അകവും പുറവും വെന്തലയുന്നവൾ കുഞ്ഞിമാധു. എന്നെ ഉപേക്ഷിച്ചു പോകുകയാണോ? അവൾ വിളിച്ചു ചോദിച്ചു. ദൂരെ മണൽക്കൂനകൾക്കപ്പുറത്ത് തമ്പുരാന്റെ ചുവപ്പ് മേലാട കാറ്റിൽ പൊങ്ങി പറക്കുന്നത് അവൾ കണ്ടു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അവൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മണൽക്കുന്നുകൾക്കപ്പുറത്ത് അസ്തമിക്കുന്ന സൂര്യനെ പോലെ കണ്ണിൽ നിന്ന് മറയുന്ന തമ്പുരാൻ.